പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ശിഷ്യന്മാരോട് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ യേശു ആവശ്യപ്പെടുന്നതായി നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ചു. 4 വ്യത്യസ്ത സാഹചര്യങ്ങൾ എടുത്തു കാണിച്ച് 4 ഉദാഹരണങ്ങളിലൂടെ ഈ തീരുമാനത്തിന് യേശു അവരെ പ്രേരിപ്പിക്കുന്നതായും നമ്മൾ കണ്ടു. അതിലാദ്യത്തേതായിരുന്നു കഴിഞ്ഞ തവണ പഠന വിഷയമാക്കിയത്. അത് വാതിലിനെയും വഴിയെയും സംബന്ധിച്ച ഉദാഹരണത്തിലൂടെയായിരുന്നു. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കാനായിട്ട് ഉറച്ച തീരുമാനമെടുക്കുക, യേശു ആവശ്യപ്പെടുന്ന ജീവിത വീക്ഷണം, മനോഭാവം, ജീവിതശൈലി സ്വന്തമാക്കാൻ തീരുമാനിക്കുക, അതിന് വിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കുക, അങ്ങനെ ഉറച്ച തീരുമാനത്തോടുകൂടി ഈ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥമെന്ന് നമ്മൾ കണ്ടു. ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് മാത്രം ദൈവരാജ്യത്തിൽ പൂർണ്ണമായ അംഗങ്ങളായി തീരുന്നില്ല, ദീർഘമായൊരു വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇടുങ്ങിയ അഥവാ ഞെരുക്കമുള്ള വഴി എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്. ഞെരുക്കമുള്ള വഴി പീഡനങ്ങളുടെ വഴിയാണ്, കുരിശിൻ്റെ വഴിയാണ്. അപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുന്ന വ്യക്തികൾ കുരിശിൻ്റെ വഴിയിലൂടെ സ്വന്തം കുരിശും വഹിച്ച് നടന്നെങ്കിൽ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതായിരുന്നു വാതിലിൻ്റെയും വഴിയുടെയും ഉപമയിലൂടെ യേശു പഠിപ്പിച്ചത്. അടുത്തത് ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ്. 2 കാര്യങ്ങളിലൂടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വ്യാജപ്രവാചകന്മാരെക്കുറിച്ചും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കേണ്ടതിനെക്കുറിച്ചും. അത് 7-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അത് ഞാൻ വായിക്കാം. ആടുകളുടെ വേഷത്ത് വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലത്തിൽ നിന്ന് അവരെ മനസ്സിലാക്കണം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ അറിയാം. ശിഷ്യന്മാരെക്കുറിച്ച് യേശു നൽകുന്ന ഒരു പ്രബോധനമാണ്. യേശുവിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞു വരുന്നവരെല്ലാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അനുയായികളായിരിക്കുകയില്ല എന്നും വ്യാജന്മാരാക്കൂട്ടത്തിൽ കടന്നുകൂടാമെന്നും അതുകൊണ്ട് ശിഷ്യഗണം ജാഗ്രതയുള്ളവരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നും യേശു ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ വ്യാജപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നു, അവരെ തിരിച്ചറിയാനുള്ള മാർഗത്തെക്കുറിച്ചും പറയുന്നു. അപ്പോൾ 2 തരം ഫലങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയേണ്ടത്. അപ്പോൾ അതെല്ലാം കൊണ്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, ആരാണ് യഥാർത്ഥ പ്രവാചകൻ, ആരാണ് വ്യാജപ്രവാചകൻ എന്ന് തിരിച്ചറിയുക എന്നതാണ്. പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കറിയാം, ബൈബിളിലുടനീളം പരാമർശമുണ്ട്. ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കുന്നവരാണ് പ്രവാചകൻ. ദൈവം തന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് അതിനു മുമ്പേ പാപങ്ങളെല്ലാം ശുദ്ധീകരിച്ച് നാവിൽ ദൈവത്തിൻ്റെ വചനം വെച്ചുകൊടുത്ത് ആ വചനം പ്രഘോഷിക്കാനായി അയക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ അയക്കപ്പെടുന്നവരാണ് പ്രവാചകൻ. അപ്പോഴ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും വചന സ്വീകരിക്കലും അയക്കപ്പെടലുമെല്ലാം ഈ പ്രവാചകത്വത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ അയക്കപ്പെടുന്ന വ്യക്തികൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയായിരിക്കും. അതുകൊണ്ട് ആ വ്യക്തി പറയുന്ന വചനം സ്വീകരിക്കുക എന്നത് ജീവപ്രധാനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന വ്യക്തികളെ സ്വീകരിച്ചില്ലെങ്കിൽ അത് നാശത്തിന് കാരണമായിത്തീരും. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടായിരുന്നു മോശ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ തീരുമാനമെടുക്കാനായിട്ട് 2 വഴികൾ നിർദ്ദേശിക്കുന്നത്, ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. ജോഷ്വയും ജെറമിയായും ഏലിയായും ഒക്കെ ഇപ്രകാരം ചെയ്തതാണ്. അവരൊക്കെ പ്രവാചക ദൗത്യം നിർവഹിക്കുകയുമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരാളെ യഥാർത്ഥ പ്രവാചകനായി തിരിച്ചറിയുക? ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് പലരും വരികയും ആ പലരും പരസ്പര ബന്ധമില്ലാത്ത അഥവാ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയും വിരുദ്ധമായ സത്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിലേതാണ് യഥാർത്ഥ ദൈവവചനം എന്ന് എങ്ങനെ തിരിച്ചറിയും? അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ദൈവത്തിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ വചനം തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്താണ് മാർഗം? ഇസ്രായേൽ ജനവും ആദിമസഭയും എന്നല്ല ആധുനിക സഭയും ആനുകാലിക സഭയും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അന്നും ഇന്നും ഒരുപോലെ അനേകം വ്യക്തികൾ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനമാണ് തങ്ങൾ പറയുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം പരസ്പരം വിരുദ്ധമായ പ്രസ്താവനകളായിരിക്കും നടത്തുക. ഘടകവിരുദ്ധമായ പ്രസ്താവന നടത്തുന്ന രണ്ട് വ്യക്തികൾ എങ്ങനെ ഒരേ സമയം ദൈവത്തിൻ്റെ വചനം പറയുന്നവരാവും? ഇതാണ് വലിയ പ്രശ്നം. അപ്പോൾ ഇവിടെ യേശു തന്നെ പറയുന്നുണ്ട്, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ ശ്രദ്ധിക്കുവിൻ, അവ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ആടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിന് യേശു കൊടുക്കുന്ന പാഠം ഇതാണ്, ഫലത്തിലും തിരിച്ചറിയുക. എങ്ങനെയാണ് ഇസ്രായേൽ ജനം വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞിരുന്നത്? എന്തു മാനദണ്ഡമാണ് ബൈബിളിൽ ഇതിനു വേണ്ടി നൽകുന്നത്? പ്രധാനമായും മൂന്ന് മാനദണ്ഡങ്ങൾ പഴയ നിയമത്തിൽ രൂപപ്പെടുന്നതായിട്ട് കാണാം. വ്യാജപ്രവാചകന്മാർ എന്നും ഇസ്രായേൽ ജനത്തിൻ്റെ ഭീഷണിയായിരുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ വചനം തിരിച്ചറിയാൻ എപ്പോഴും ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മോശയുടെ അഭാവത്തിൽ, മോശയുടെ മരണത്തിന് ശേഷം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അത് മോശ തന്നെ കൊടുക്കുന്നുണ്ട് ഒരു ഉദാഹരണമായിട്ട് അഥവാ ഒരു ഉപദേശമായിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു നിയമാവർത്തന പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന ജനത്തിൻ്റെ കൂടെ അവരെ നയിക്കാനായി മോശയുണ്ടായിരിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക? ദൈവഹിതം അറിയാനായി കാനാൻകാർ ചെയ്തിരുന്നത് വെളിച്ചപ്പാടന്മാരെ അന്വേഷിക്കുക, അല്ലെങ്കിൽ മരിച്ചവരോട് ഉപദേശം തേടുക, മരിച്ചവരുടെ വ്രേതങ്ങളുമായി ബന്ധത്തിലേർപ്പെടുക, ശകുനം നോക്കുക, പക്ഷി പറക്കുന്നതും വൃക്ഷങ്ങളിൽ കാറ്റ് അടിക്കുന്നതും ഒക്കെയുള്ള അടയാളങ്ങളിലൂടെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ അനേകം മാധ്യമങ്ങൾ അവർക്കുണ്ടായത്. പക്ഷേ ഈ മാധ്യമങ്ങളൊന്നും ഇസ്രായേൽ ജനത്തിന് സ്വീകാര്യമല്ല. ഇത് അരുത്, ദൈവം അവർക്ക് വേണ്ടി ഒരു പ്രവാചകനെ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് നിയമാവർത്തന പുസ്തകം 18:15 പറയുന്നു, 14-15 വാക്യങ്ങൾ പറയുന്നത്, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതമറിയാൻ വേണ്ടി ജ്യോത്സ്യന്മാരെയും പ്രശ്നം വയ്ക്കുന്നവരെയും പക്ഷിശാസ്ത്രക്കാരെയും കൈനോട്ടക്കാരെയും അല്ല സമീപിക്കേണ്ടത്. പിന്നെ ആരെയാണ്? നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അപ്പോഴേ ഇസ്രായേൽ ജനത്തെ നയിക്കാനായി, ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാനായി എപ്പോഴും ഒരു പ്രവാചകൻ ദൈവം താൽ അയക്കപ്പെട്ടവനുണ്ടാകും. മോശ ദൈവം അയച്ചതുപോലെ പ്രവാചകനെ അയക്കും. ഇതാണ് വാഗ്ദാനം. പക്ഷേ എങ്ങനെയാണ് ഈ പ്രവാചകനെ തിരിച്ചറിയുക? ഒരു പ്രവാചകൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് എങ്ങനെ ഞാനറിയും? 20 വാക്യം ഈ ചോദ്യം ആണ് ആനയിക്കുന്നത്. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകൻ്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയും എന്നു നീ മനസ്സാ ചോദിച്ചേക്കാം. ഇവിടെയാണ് ഒരു മാനദണ്ഡത്തിൻ്റെ ആവശ്യം. എന്താണ് മാനദണ്ഡം? ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല, ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. നീ അവനെ ഭയപ്പെടേണ്ട. ആദ്യമേ എടുത്തു കാണിക്കുന്ന മാനദണ്ഡം ഇതാണ്, പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ഒരു പ്രവാചകൻ ഒരു അടയാളം വാഗ്ദാനം ചെയ്യുകയും അത് സംഭവിക്കുകയും ചെയ്താൽ അദ്ദേഹത്തെ യഥാർത്ഥ പ്രവാചകനായി കണക്കാക്കാം. അത് സംഭവിക്കുന്നില്ല എങ്കിൽ അവൻ വ്യാജപ്രവാചകനാകും. പക്ഷേ ഇത് എപ്പോഴും പ്രസക്തമായ അല്ലെങ്കിൽ സ്വീകാര്യമായ ഒരു മാനദണ്ഡമല്ല എന്ന് കാണാം. പല പ്രവാചകന്മാരും വന്ന് ഇസ്രായേലിനെ ശിക്ഷിക്കാൻ പോകുന്നു ദൈവം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശിക്ഷ പലപ്പോഴും നടപ്പിലായിട്ടില്ല. വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് ജനം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം പിന്നെ അവരെ ശിക്ഷിക്കുകയില്ല. യോന വ്യക്തമായൊരു ഉദാഹരണമാണ്. നിനവേൽ ചെന്ന് യോന പറഞ്ഞു, ഇനി 40 ദൈവം ഈ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. യോനയുടെ വാക്ക് കേട്ട് ജനം മാനസാന്തരപ്പെട്ടു. കർത്താവ് അവരെ ശിക്ഷിച്ചില്ല, അവരെ രക്ഷിച്ചു. അപ്പോഴ് ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പൂർത്തിയായില്ല എങ്കിലും ഒരാൾ വ്യാജപ്രവാചകനല്ലായിരിക്കാം എന്ന ഒരു പ്രശ്നമുണ്ടാകുന്നു. ഇത് ജെറമിയയുടെ കാലത്ത് വളരെ ശ്രദ്ധേയമായി. ജെറമിയ പ്രവാചകൻ ജനത്തിനും പുരോഹിതന്മാർക്കും നൂറുകണക്കിന് പ്രവാചകന്മാർക്കും രാജാവിനൊക്കെ എതിരെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവയാണ്. ആ ഒറ്റയ്ക്ക് നിൽക്കാൻ വിളിക്കപ്പെട്ട ജെറമിയ യഥാർത്ഥ പ്രവാചകനാണെന്ന് എങ്ങനെ തെളിയും? ഹനനിയായും അതുപോലെ അനേകം പ്രവാചകന്മാരും പറയുന്ന ഒരു കാര്യം, അതിന് വിരുദ്ധമായി ജെറമിയ മറ്റൊന്ന് പറയുന്നു. ഇതിലേതാണ് യഥാർത്ഥ പ്രവചനം എന്നെങ്ങനെ തിരിച്ചറിയുക? ഇപ്പോഴും ജെറമിയ ഇവിടെ മറ്റൊരു മാനദണ്ഡം എടുത്തു കാണിക്കുന്നുണ്ട്. 26 മുതൽ 28 അധ്യായങ്ങളിൽ ജെറമിയയുടെ പുസ്തകത്തിൽ വ്യാജപ്രവാചകന്മാരുമായുള്ള സംഘട്ടനമാണ് രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ അവസാന ഭാഗത്ത് 28 അധ്യായം 9 വാക്യത്തിൽ ഇപ്രകാരം പറയും: സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണ് എന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ പ്രവചനത്തെ തന്നെ രണ്ട് തരത്തിൽ തരംതിരിക്കുന്നു, രണ്ട് ഗണമായി തരംതിരിക്കുന്നു. ഭാവിയെ സംബന്ധിച്ച സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ പ്രവചനങ്ങളുണ്ട്, വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമുണ്ട്. ശിക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയായില്ല എങ്കിലും അപ്രകാരം പ്രവചനം നടത്തുന്ന വ്യക്തി യഥാർത്ഥ പ്രവാചകനായിരിക്കാം. അതേസമയം ആസന്നമായിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ഒരാൾ പ്രവചിക്കുകയാണെങ്കിൽ ആ പ്രവചനം പൂർത്തിയായെങ്കിൽ മാത്രമേ അയാളെ യഥാർത്ഥ പ്രവാചകനായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രവചനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പൂർത്തീകരണത്തെ കുറിച്ചുള്ള ആ മാനദണ്ഡം ഒന്ന് വ്യവച്ഛേദിക്കുകയാണ്. സമാധാനം പ്രസംഗിക്കുന്ന പ്രവാചകൻ്റെ പ്രവചനം മാത്രമേ പൂർത്തിയാവാൻ വേണ്ടി കാത്തിരിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇതും എപ്പോഴും ഒരുപോലെ പ്രസക്തമായെന്ന് വരികയില്ല. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 13 അധ്യായത്തിൽ അല്പം കൂടി വ്യത്യസ്തമായ മറ്റൊരു മാനദണ്ഡം അവതരിപ്പിക്കുന്നുണ്ട്. 13 വാക്യങ്ങൾ: നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം, അവരെ സേവിക്കാമെന്നവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്കു കേൾക്കരുത്. പ്രവചനങ്ങൾ പൂർത്തിയായാൽ പോലും അത് വ്യാജപ്രവാചകനായിരിക്കാം എന്ന സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. എപ്പോഴാണ് ഒരാൾ വ്യാജപ്രവാചകനാകുന്നത്? ഇപ്പോൾ 3 മാനദണ്ഡം, ഏറ്റവും സ്വീകാര്യമായി പഴയ നിയമത്തിൽ കാണുന്ന 3 മാനദണ്ഡം ഇതാണ്: പ്രവാചകൻ പറയുന്ന വാക്കുകൾ ഇസ്രായേൽ ജനത്തിൻ്റെ പരമ്പരാഗതമായ വിശ്വാസത്തിന് അനുയോജ്യമാണോ അല്ലയോ. മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തുകയും യഥാർത്ഥ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കുകയും ചെയ്ത ആ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട് പുതിയ പ്രബോധനങ്ങളുമായി ആരെങ്കിലും കടന്നു വന്നാൽ അയാൾ പറയുന്ന, അയാൾ മുൻകൂട്ടി നൽകുന്ന അടയാളങ്ങൾ നിറവേറുകയാണെങ്കിൽ പോലും, അയാളുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ പോലും ആ ആളെ വ്യാജപ്രവാചകനായി കണക്കാക്കണം. അപ്പോൾ പ്രബോധനത്തിൻ്റെ ആധികാരികത, വിശ്വാസ പാരമ്പര്യവുമായുള്ള ഐക്യം, ഇതാണ് പ്രവചനത്തിൻ്റെ മാനദണ്ഡമായി പഴയ നിയമത്തിൽ എടുത്തു കാണിക്കുക. ഇതിന് ഒരു പടി കൂടി കടന്നിട്ടാണ് യേശു മാനദണ്ഡം അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരാളെ യഥാർത്ഥ പ്രവാചകനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക? അതിന് യേശു കൊടുക്കുന്ന മാനദണ്ഡം ഇതാണ്: ഫലത്തിൽ നിന്നറിയണം. എന്താണ് ഫലം? ആ പ്രവാചകൻ്റെ ജീവിതം തന്നെയാണ് ആദ്യത്തേത്. പ്രവാചകനായി പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയുടെ ജീവിതം ആ വ്യക്തി പറയുന്നതിന് അനുയോജ്യമല്ല എങ്കിൽ, ജീവിതവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും ആ പ്രവാചകനെ യഥാർത്ഥ പ്രവാചകനായി കണക്കാക്കാനാവില്ല. ആ വ്യക്തിയുടെ ജീവിതം അസ്വസ്ഥത ഉളവാക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്, ദൈവജനത്തിന് പരിചയമല്ലാത്ത ദൈവങ്ങളിലേക്ക് ആചാരങ്ങളിലേക്ക് നയിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, അവിടെ വ്യാജപ്രവാചകത്വം കടന്നു വരാം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം. ഇപ്പോൾ സ്വഭാവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ പ്രവാചകനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തി പറയുന്നത് കേൾക്കണം, ആ വ്യക്തിയുടെ വാക്കിലൂടെ ഉണ്ടാകുന്ന ഫലം എന്താണെന്ന് നോക്കണം, ആ വ്യക്തിയുടെ ജീവിതം എപ്രകാരമുള്ളതാണ് എന്ന് നോക്കണം. ഇത് ഇത്രകാലം ഊന്നി പറയാൻ പല കാരണങ്ങളുണ്ട്. യേശു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു, അനേകം വ്യാജപ്രവാചകന്മാർ വരികയും അവർ യേശുവിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കുകയും വരാനിരിക്കുന്നവൻ താൻ തന്നെയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് പറയുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 20:25 ഉള്ള വാക്യങ്ങളിൽ മിലേത്തോസിൽ വെച്ച് എഫേസോസിലെ ശ്രേഷ്ഠന്മാരോട് പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 29 വാക്യം ഇപ്രകാരമാണ്: അപ്പസ്തോല പ്രവർത്തനം 20:29, എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ല എന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുന്നവരാണ് വ്യാജപ്രവാചകന്മാർ. അങ്ങനെയുള്ളവർ അപ്പസ്തോലിന് ശേഷം സഭയിലേക്ക് കടന്നു വരും എന്നൊരു സൂചനയാണ് എഫേസൂസിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുക്കുക. ഇതുതന്നെ ഗലാത്തിയായിലെ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഗലാത്തിയായിലെ സഭയിൽ പൗലോസ് പ്രസംഗിച്ചതിലിരുന്ന് വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വന്നവരെക്കുറിച്ചാണ് പറയുന്നത്. ഗലാത്തിയർക്കെഴുതിയ ലേഖനം 1:8 ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. സുവിശേഷത്തിൽ മായം ചേർക്കുന്ന, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകന്മാർ ആദിമസഭയിൽ നിരന്തരമായൊരു ഭീഷണിയായിരുന്നു. തിമോത്തിക്കെഴുതിയ 1:4-1:2 വീണ്ടും സൂചനയുണ്ട്. വരും കാലങ്ങളിൽ ചിലർ കപട ആത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് മുൻകൂട്ടി പറയുന്നു. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരെക്കുറിച്ചാണ് തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ ഉള്ള താക്കീത്. അതുപോലെ തന്നെ തീത്തോസിനുള്ള ലേഖനം 1:10-11 വീണ്ടും കാണാം. 11 അവരെ നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകിടം മറിക്കുന്നു. വീടുതോറും കയറിയിറങ്ങി സുവിശേഷം പ്രസംഗിക്കുന്നുവെന്ന ഭാവേന സ്വന്തം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും സ്വത്ത് സമ്പാദിക്കുകയും ജനങ്ങളെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന വ്യാജപ്രവാചകന്മാരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പത്രോസിൻ്റെ 2 1-3 വാക്യങ്ങളിൽ വീണ്ടും കാണും. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. യോഹന്നാൻ്റെ 1:4-1:2 എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവൻ. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യോഹന്നാൻ നൽകുന്ന ക്രൈറ്റീരിയൻ ഇതാണ്: യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനും മനുഷ്യനായി അവതരിച്ച ദൈവവചനവുമായി ഏറ്റുപറയുന്നവരാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് നയിക്കപ്പെടുന്നവൻ. ഇവിടെ പ്രബോധനത്തിലുള്ള ആധികാരികത, വിശ്വസ്തത, ഇതാണ് ഇവിടെ വ്യാജപ്രവാചകനെ തിരിച്ചറിയാനുള്ള മാർഗമായി അപ്പസ്തോലന്മാരെടുത്തു കാണിക്കുന്നത്. ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഫലം, ജീവിത വീക്ഷണം, ജീവിതശൈലി, ജീവിത ലക്ഷ്യം, ഇതെല്ലാം യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാവും. എന്താണ് ഈ ഫലം? ഫലത്തെക്കുറിച്ച് ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിലാണ് വിശുദ്ധ പൗലോസ് വളരെ വിശദമായും വ്യക്തമായും പറയുക. ആത്മിക ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്തിയർക്കെഴുതിയ ലേഖനം 5:22 പ്രകാരം കാണും. ആത്മാവിൻ്റെ ഫലങ്ങൾ ഇതൊക്കെയാണ്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇപ്പോൾ വ്യാജപ്രവാചകനെ തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ പ്രവാചകൻ്റെ ജീവിതത്തിലും ഈ പ്രവാചകൻ്റെ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും ആ പ്രബോധനം സ്വീകരിക്കുന്നവരിലും ഈ ഫലങ്ങൾ പ്രകടമാവുന്നുണ്ടോ? സ്നേഹത്തിലേക്കാണോ നയിക്കുക? എല്ലാം ക്ഷമിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരെയും വെറുക്കാത്ത, ആരെയും ഒഴിവാക്കാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ഒരു സ്നേഹം ആ വ്യക്തിയുടെ ഹൃദയത്തിലും കുടുംബത്തിലും സമാധാനമുണ്ടോ? ആന്തരികമായ സമാധാനം, ക്ഷമിക്കാൻ സന്നദ്ധനാണോ? ദയാപൂർവവും കരുണാവസരവുമായ പെരുമാറ്റമാണോ ഉള്ളത്? നന്മയുണ്ടോ? ദൈവത്തോടും സമൂഹത്തോടും വിശ്വസ്ത, ദൈവത്തിൻ്റെ പ്രമാണത്തോട് വിശ്വസ്തത പാലിക്കുന്നുവോ? സൗമ്യമാണോ ആ വ്യക്തിയുടെ പെരുമാറ്റം, ജീവിതം? ആത്മസംയമനം പാലിക്കുന്നവനാണോ? ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇങ്ങനെയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രബോധനമാണ് യഥാർത്ഥ പ്രവാചകൻ എന്ന് വരിക. ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ, സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കുന്നതാണെങ്കിൽ, സമൂഹത്തിൽ അച്ചടക്കമില്ലായ്മ, ശത്രുത, വിദ്വേഷം, പരസ്പരമുള്ള അകൽച്ച ഇതിന് കാരണമായി തീരുന്നെങ്കിൽ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ആ വ്യക്തി വ്യാജപ്രവാചകനായിരിക്കാം. സഭയുടെ ആധികാരികമായ പ്രബോധനത്തിന്, പരമ്പരാഗതമായി സഭയെ പഠിപ്പിച്ചു, സഭ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രബോധനങ്ങളാണ് ഒരാൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ അത് വ്യാജപ്രവാചകൻ്റേതായി കണക്കാക്കേണ്ടി വരും. ഇന്ന് ഒരുപാട് പ്രബോധനങ്ങൾ ഇതുപോലെ സമൂഹത്തിൽ, സഭാസമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഓരോരുത്തരും താത്താങ്ങൾക്ക് തോന്നിയ പ്രബോധനങ്ങൾ, ഇതാണ് ദൈവത്വ വചനത്തിൻ്റെ ആധികാരികമായ വ്യാഖ്യാനമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും തങ്ങൾക്ക് തോന്നിയ വിധത്തിൽ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുകയും വളച്ചൊടിക്കുകയും അതിലൂടെ പല നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുമ്പോൾ വ്യാജപ്രവാചകന്മാരുടെ കുടുക്കിൽ പെട്ടുപോകുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. സഭാസമൂഹത്തിൽ നിരന്തരം പിളർപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇപ്രകാരമുള്ള വ്യാജപ്രവാചകന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ്. യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയണം. യേശു പഠിപ്പിച്ചു, വ്യാജപ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുക. എന്താണ് ഈ ആടിൻ്റെ വേഷവും ചെന്നായിയും തമ്മിലുള്ള ബന്ധം? പ്രവാചകന്മാർ പണ്ട് പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ അവരുടേതായ ഒരു പ്രത്യേക വേഷമുണ്ടായിരുന്നു അത്രേ. പ്രോഫറ്റ്സ് മാൻറ്റിൽ എന്ന് പറയും, പ്രവാചകൻ്റെതായ പുറംകുപ്പായം, മേൽക്കുപ്പായം, മേലങ്കി. ഏലിയായ്ക്കൊരു മേലങ്കി ഉണ്ടായിരുന്നു. ആ മേലങ്കി ഏലിയ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ എലീഷായ്ക്ക് കൊടുത്തു. അതങ്ങനെ തുടർച്ചയായിട്ട് പ്രവാചകൻ്റെ വേഷമായി പരിഗണിക്കപ്പെട്ടു എന്ന് കരുതി. ഇതിനെക്കുറിച്ചാണ് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും പറയുന്നത്, 13:4. അതുകൊണ്ട് അവർ വഞ്ചിക്കാനായി രോമക്കുപ്പായം ധരിക്കുകയില്ല. അപ്പോൾ രോമക്കുപ്പായം, നാടിൻ്റെ തോല് അണിഞ്ഞു വരുന്ന പ്രവാചകന്മാർ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരല്ല. അവരുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയോ ദൈവജനത്തെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുകയോ അല്ല, തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ ചൂഷണം ചെയ്യുകയാണ് എന്ന് തോന്നും. ഒരു കാര്യം കൂടി, വ്യാജപ്രവാചകന്മാരായി സ്വയം അവതരിപ്പിക്കുന്നവരായിരിക്കില്ല. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനം തങ്ങൾക്ക് തോന്നിയ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവർ ആത്മാർത്ഥമായ പ്രകാരം വിശ്വസിച്ചുകൊണ്ടായിരിക്കാം വ്യാഖ്യാനിക്കുക. മനഃപൂർവ്വം വഞ്ചിക്കണമെന്നോ വഴിതെറ്റിക്കണമെന്നോ വിചാരിച്ചുകൊണ്ടായിരിക്കുകയില്ല. തങ്ങൾക്കുണ്ടാകുന്ന തോന്നലുകളൊക്കെ ദൈവത്തിൻ്റെ തോന്നലുകളായി തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും. എനിക്കൊരു സ്വപ്നമുണ്ടായി, എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ പാഞ്ഞു നടക്കുന്നതായിട്ട് ജെറമിയ പ്രവാചകനിലൂടെ കാണും. ഇപ്പോൾ സ്വന്തം സ്വപ്നങ്ങളെ ദൈവത്തിൻ്റെ വചനം ദർശനങ്ങളായി തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ വ്യാജപ്രവാചകന്മാർ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാവാം, അവയെ സ്വയം തെറ്റിദ്ധരിച്ചവരുമാകാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അല്ലാതെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികമായ പ്രബോധനമല്ലാതെ സ്വന്തം തോന്നലുകളെ ദൈവവചനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ അറിയാതെ തെറ്റിലേക്ക് നയിക്കുന്നവരുമുണ്ടാകും. ഇവിടെയും ഈ ജാഗ്രത ആവശ്യമാണ്. ഇപ്പോൾ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ യേശു എടുത്തു കാണിക്കുന്ന ഈ ജാഗ്രത എന്നും പ്രസക്തമാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. എല്ലാ പ്രസ്ഥാനങ്ങളെയും അങ്ങനെ തന്നെയാണ്. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഒക്കെ തിരിച്ചറിയേണ്ടത് അവരുടെ ജീവിതവും അവരുടെ വാക്കും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ്. അവരുടെ വാക്കിൽ നിന്നുണ്ടാകുന്ന ഫലം, അവരുടെ ജീവിതം പ്രകടമാക്കുന്ന ഫലം, ഇതാണ് യഥാർത്ഥ പ്രവാചകനെ, യഥാർത്ഥ ശിഷ്യനെ തിരിച്ചറിയാനുള്ളൊരു മാർഗം. ഇത് എല്ലാവർക്കും ബാധകമാണ്. യേശു നൽകിയ വ്യക്തമായ ഒരു അടയാളമാണ്, ഒരു മാനദണ്ഡവുമാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കാൻ അവിടുന്ന് അനേകം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ചു, ഇന്നും അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനം പ്രഘോഷിക്കാനായി പ്രവാചകന്മാരെ അയക്കുന്നതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പക്ഷേ കർത്താവെ, പലപ്പോഴും അങ്ങയുടെ വചനം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ പരസ്പര വിരുദ്ധമായ പ്രബോധനങ്ങൾ കടന്നു വരുമ്പോൾ ഏതാണ് അങ്ങയുടെ വചനമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങ് തന്നെ ഉൾക്കാഴ്ച തരണമേ. അങ്ങ് തന്നെ യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണമെന്ന് പഠിപ്പിച്ച കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതം ഫലമണിയുന്നതാവട്ടെ. ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കണമെന്നും ഫലം നിലനിൽക്കണമെന്നും അങ്ങനെ ആ ഫലത്തിലൂടെ അവിടുത്തെ പിതാവ് മഹത്വപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. വ്യാജ ലക്ഷ്യങ്ങൾ ഒഴിവാക്കി യഥാർത്ഥത്തിൽ പ്രവാചകന്മാരായി, അങ്ങയുടെ വക്താക്കളായി, അങ്ങയുടെ വചനം വിശ്വസ്തയോടെ പ്രഘോഷിക്കുന്നവരായി ഞങ്ങളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കൈപിടിച്ച് നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.